പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഒരു ദൈവപൈതലിനെ പതരാതെ നിൽക്കുമാറാക്കുന്നത് ദൈവത്തിന്റെ വചനം ഒന്ന് മാത്രമാണ്. ദുരുപദേശത്തിനുള്ള മറുമരുന്ന് അത് മാത്രമാണ്. അന്ത്യകാലത്തെ വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് പൗലോസ് തിമത്യോസിനോട് സംസാരിക്കുന്നത്. തിമത്യോസിന്റെ 2:3 ആദ്യം മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 10 വായിക്കാം. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും കണ്ടറിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യത്തിലാണ് കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇതിനോട് ചേർന്ന് വരുന്നതാണല്ലോ അത്. പൗലോസിന് തന്നെ നല്ലവണ്ണം അറിയാമെന്ന് തിമത്യോസിന് അറിയാമായിരുന്നു. പൗലോസിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ഓരോ വിശ്വാസിയുടെയും ജീവിതം അങ്ങനെ ആയിരിക്കേണ്ടതുണ്ട്. പൗലോസിന്റെ ജീവിതം എത്ര വലിയൊരു മാതൃകയായിരുന്നു എന്നോർക്കുക. ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തുറന്ന പുസ്തകങ്ങൾ, മറ്റുള്ളവർക്ക് അതിൻ്റെ ഏത് പേജും എടുത്ത് വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള പുസ്തകങ്ങൾ. കുടുംബജീവിതമോ നമ്മുടെ ജോലിരംഗമോ സഭയിലെ പ്രവർത്തനമോ നമ്മുടെ എല്ലാ രംഗങ്ങളും, അതെ, നാം പണം കൈകാര്യം ചെയ്യുന്നതോ മറ്റുള്ളവരുമായി ഇടപെടുന്ന ഏതെങ്കിലുമൊക്കെ രംഗങ്ങൾ എല്ലാം ഒരു ക്രിസ്തീയ സഹോദരൻ, എൻ്റെ സഹോദരന് തുറന്ന പുസ്തകമായിട്ടിരിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടൂ. എന്നുകൊണ്ട് നാം ബുദ്ധിമോശമായി പ്രവർത്തിക്കണമെന്നല്ല പൗലോസ് പറയുന്നത്. തിമത്യോസേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എല്ലാം നിനക്കറിയാം, നീ കണ്ടറിഞ്ഞിരിക്കുന്നു, ഒന്നും നിനക്ക് മറവായിരിക്കുന്നില്ല. ഇനിയും 11 അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. പൗലോസ് തന്റെ ഓരോ യാത്രയിലും സഹിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് തിമത്യോസിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അന്ത്യോക്യയും ഇക്കോന്യയും ലുസ്രയും എല്ലാം ഗലാത്യ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. പൗലോസ് തന്റെ 1, 2, 3 പ്രേക്ഷിത യാത്രകളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം പോയതാണ്. ലുസ്രയിലായിരുന്നപ്പോൾ പൗലോസിനെ ആ നാട്ടുകാർ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് കരുതി അവർ അവനെ അവിടെ ഇട്ടേച്ചു പോവുകയാണ് ചെയ്തത്. പൗലോസ് പറയുന്നത് അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു എന്നത്രേ. ഈ കാര്യങ്ങളെക്കുറിച്ച് തിമത്യോസിന് നല്ല അറിവുണ്ടായിരുന്നു. കാരണം അവനും അവന്റെ കുടുംബവും അവിടെ നിന്നും ഉള്ളവരായിരുന്നുവല്ലോ, ലുസ്രയിൽ നിന്നും. അപ്പോൾ അവന് പൗലോസ് സഹിച്ച, ഏറ്റവും കുറഞ്ഞത് ലുസ്രയിൽ സഹിച്ച കഷ്ടപ്പാടുകളുടെ എല്ലാ വിവരവും അവനറിയാമായിരുന്നു. 12 നാം വായിക്കുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. എത്ര വാസ്തവമായ ഒരു കാര്യമല്ലേ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്. അല്പം ഭക്തിയോടെ ജീവിപ്പാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ നിന്നാകും ഉപദ്രവം ഉണ്ടാകുന്നത്. തോന്നിവാസം ജീവിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞപ്പോൾ, അറിഞ്ഞ സത്യത്തിൽ മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുത്തപ്പോൾ, ഇതുവരെ എന്റെ തോന്നിവാസ ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർ പോലും ഇത്രയും ഭക്തി വേണോ എന്ന് ചോദിച്ച് പിൻപോട്ട് പിടിക്കുന്ന സ്ഥിതിവിശേഷം. ഒരു സത്യവിശ്വാസി ആയിരിക്കുക എന്നുള്ളതിന് വലിയ വില കൊടുക്കേണ്ടതായ ഒരു കാലത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥ വിശ്വാസി എന്നുള്ള ആ സ്ഥിതി വളരെയേറെ ത്യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം. പീഡനമില്ല എങ്കിൽ വാസ്തവത്തിൽ സഭ വളരുകയും ഇല്ല എന്ന കാര്യം മറക്കരുത്. ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിന് അത് ഇഷ്ടപ്പെടില്ല. എന്നും അത് അങ്ങനെയായിരുന്നു. ക്രിസ്തു തന്നെ അഭിമുഖീകരിച്ചത് അങ്ങനെയാകുന്നുവല്ലോ. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. കാരണം നിങ്ങൾക്ക് മുൻപ് അത് എന്നെ പകച്ചിരിക്കുന്നു. നിങ്ങൾ ലോകത്തിനുള്ളവർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്കുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിനുള്ളവരല്ലാത്തതിനാലും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിനാലും ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരും. മായാവികൾ, മന്ത്രവാദികൾ എന്നാണ് അർത്ഥം. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റിച്ച് കളയും എന്നാണ്. മറ്റുള്ളവരെ ശതിച്ച് മാറ്റുക മാത്രമല്ല, തങ്ങളെ തന്നെ തെറ്റിച്ചു കളയും. ഇവർ സഭയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള സ്ഥിതി. മായാവികൾ, ആഭിചാരം ചെയ്യുന്നവർ സഭയിലെ നേതാക്കന്മാരായാലത്തെ സ്ഥിതി ഓർക്കുവാൻ കൂടി കഴിയുന്നില്ല. എന്നാൽ സഭ എടുക്കപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള അന്ത്യകാലത്തിന്റെ ചിത്രം അതത്രേ. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് എന്താകുന്നു എന്നതാണ് ഇവിടുത്തെ അടുത്ത ചിന്ത. 14-15 വാക്യങ്ങളാകുന്നു നാം ഇനിയും കാണുവാൻ പോകുന്നത്. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. വിശ്വാസത്യാഗത്തിലുള്ള ഒരു ലോകത്തിനുള്ള ഒരേ ഒരു മറുപടി ദൈവവചനം മാത്രമാകുന്നു. ഒരു ദൈവ പൈതലിനുള്ള മുതൽ ദൈവവചനം മാത്രമാകുന്നു. ദൈവവചനമില്ലാതെ ഒരു ദൈവ പൈതൽ വളരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ. ശ്രോതാക്കളെ രസിപ്പിക്കുവാൻ മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള പരിപാടികളായിരുന്നു എങ്കിൽ തീർച്ചയായും ഇനിയും അനേകർ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചേനും. എന്നാൽ ഈ പ്രത്യേക പരിപാടി, ഞാൻ ഉദ്ദേശിക്കുന്ന ജീവസന്ദേശം പരിപാടി, ഇപ്രകാരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ദൈവവചനമാകുന്നു ഒരു വ്യക്തിയെ വാസ്തവമായും രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായിട്ടുള്ളതെന്നും വളർത്തുവാൻ ശക്തമായിട്ടുള്ളതെന്നും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. താൻ പഠിച്ച കാര്യങ്ങളിൽ നിലനിൽക്കുവാൻ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു. തൻ്റെ അമ്മയും വലിയമ്മയും യഹൂദ സ്ത്രീകളായിരുന്നതിനാൽ തിമോത്തിയോസിനെ പഴയ നിയമം പഠിക്കുവാൻ അവർ പ്രേരിപ്പിച്ചിരുന്നിരിക്കും എന്നത് വാസ്തവമായിട്ടുള്ള സംഗതിയാണ്. ഇവിടെ പറയുന്നു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ. ഇപ്രകാരത്തിലുള്ള ഒരു രക്ഷയെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. തിമോത്തിയോസ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുവല്ലോ. രക്ഷ മൂന്ന് കാലത്തിൽ സംഭവിക്കുന്നു. ഒന്നാമത് ഭൂതകാലം, ഞാൻ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ വർത്തമാനകാലം, ഞാൻ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമതായി ഭാവി കാലമാകുന്നു, ഞാൻ പാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. അല്പം കൂടി വിശദീകരിച്ചെന്നാൽ, ഭൂതകാലത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ന്യായവിധി മരണം വരിക്കുകയുണ്ടായി. നാം അവനിൽ വിശ്വസിക്കുമ്പോൾ നാം മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടക്കുന്നു. നാം ഇനിയും ന്യായവിധിക്ക് കീഴിലല്ല. റോമലേഖനം 8:1 നാം കാണുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നത്രേ. അതുമാത്രമല്ല, നാം ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ നമ്മിൽ ഒരു രക്ഷ നിവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ആയുസ്സിൽ നാം അത് പൂർത്തീകരിക്കുക പോലുമില്ല. എന്നാൽ നാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു ദിവസം വരുന്നതായി നാം അറിയുന്നു. അന്ന് നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ തനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. പൗലോസ് പറയുന്നത്, തിരുവചനം നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള പ്രവർത്തന രീതി മാത്രമല്ല നൽകുന്നത്, പിന്നെയോ ഇന്നത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്നും അത് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് വളരുവാൻ നമ്മെ സഹായിക്കുകയും ഇവിടെ നമുക്ക് വിടുതലും നൽകുന്നു. ദൈവവചനം നിരന്തരം പഠിക്കുന്നത് മാത്രമാണ് നമുക്കുള്ള ഒരേ ഒരു സഹായം എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മെ ക്രിസ്തുയേശുവിങ്കിലുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായതാണ്. 16-17 വാക്യങ്ങളിൽ നാം കാണുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള രണ്ട് വാക്യങ്ങളാണിവ. നമുക്ക് ഇതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കാം. എല്ലാ തിരുവെഴുത്തും എന്ന് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം എന്ന് തന്നെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇതിൽ യാതൊന്നും മാറ്റിവെക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞെന്ന് വന്നേക്കാം, തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ കാലത്ത് വെളിപാട് പുസ്തകം എഴുതിയിരുന്നില്ലല്ലോ. നല്ല ഒരു ചിന്തയാകുന്നു. അതെ സുഹൃത്തെ, അതെനിക്കറിയാം. എന്നാൽ നാം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം വെളിപാട് പുസ്തകം തിരുവെഴുത്തിൻ്റെ ഭാഗമായി എന്നതത്രേ. അങ്ങനെ എല്ലാം എന്ന വാക്കുകൊണ്ട് അതും ഉൾപ്പെടുന്നു. അത് ദൈവജനത്തിൻ്റെ ഭാഗമായി, അതും ദൈവാത്മപ്രേരിതമാണ്, ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം ശ്വസിച്ചത് എന്ന അർത്ഥത്തിലാണ്. ദൈവം ശ്വസിച്ചത്, അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. തിരുവെഴുത്തിൻ്റെ ലേഖകർ എന്നാൽ ദൈവം എടുത്തെഴുതിയ പേനകൾ മാത്രമല്ല, അവർ ദൈവം എഴുതുവാൻ ഉപയോഗിച്ച പേനകൾ മാത്രമല്ല, ഇതിലെ മനുഷ്യരുടെ വ്യക്തിത്വങ്ങളെ ദൈവം എടുത്തുപയോഗിച്ചു. അവരുടെ സ്വന്തം ചിന്താരീതികളിലൂടെ ദൈവം തനിക്ക് പറയുവാനുള്ളത് അവതരിപ്പിച്ചു, എന്നിട്ടും താൻ പറയുവാൻ ഉദ്ദേശിച്ചത് തന്നെ കൃത്യമായി പറഞ്ഞു എന്നതാണ് ഇതിലെ അത്ഭുതം. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഉപരിയായി ഇന്ന് അവൻ ഒന്നും പറയുവാനില്ല. ഇന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും വിളിച്ചു പറയുവാൻ ആരംഭിച്ചെന്നാൽ അവൻ ഇതിനോടകം പറഞ്ഞതിനോട് യാതൊന്നും കൂട്ടുകയില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ദൈവവചനത്തിൻ്റെ നിശ്വാസ്യതയെ താങ്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇതിനോട് കൂട്ടുവാനും കുറയ്ക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത് എത്ര വലിയ അബദ്ധമാണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ. ഇന്ന് അനേകരും ദൈവവചനത്തെക്കാൾ ഏറെ സഭയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്. സഭ, അതെ, പിതാക്കന്മാരുടെ എഴുത്തുകൾക്കും കൽപ്പനകൾക്കും ഒക്കെ സ്ഥാനം കൊടുക്കുക. അവരുടെ വാദം, അനേകം എഴുത്തുകളിൽ നിന്നും 66 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തത് സഭാപിതാക്കന്മാരാകുന്നുവല്ലോ, അതുകൊണ്ട് സഭയാകുന്നു 66 പുസ്തകങ്ങൾ ഉൾപ്പെട്ട ബൈബിളിനേക്കാൾ വലുതെന്ന്. ഈ പറയുന്നവർ മറന്നുപോകുന്ന ഒരു വസ്തുത, അന്നത്തെ സഭാ നേതാക്കന്മാരും ഇന്നത്തെ ആളുകളും തമ്മിലുള്ള വ്യത്യാസം തന്നെയാകുന്നു. തിരുവെഴുത്തിലെ പുസ്തകങ്ങൾ എഴുതുവാൻ മാത്രമല്ല, അത് തിരഞ്ഞെടുക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത് ചെയ്തവരെ പ്രചോദിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് എഴുതിയതിലോ തിരഞ്ഞെടുത്തതിലോ യാതൊരു അബദ്ധവും പറ്റിയിട്ടില്ല എന്ന്. തിരുവചനം യാതൊരു തെറ്റുമില്ലാത്തതാകുന്നു. ഇത് നമുക്ക് എഴുതി തിരഞ്ഞെടുത്ത് നൽകി, ഇതിനോട് യാതൊന്നും ചേർക്കരുത്, ഇതിൽ നിന്ന് യാതൊന്നും കുറയ്ക്കരുത് എന്ന് വളരെ നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്ന സഭാ നേതാക്കന്മാർ ശരിയാണ്, അല്ലാതെ തങ്ങൾ പറയുന്നതെല്ലാം ദൈവവചനമാകുന്നു എന്ന് യാതൊരു നേതാവിനും അവകാശപ്പെടാവുന്നതല്ല. അത് ആരായിരുന്നാൽ തന്നെയും അങ്ങനെ അവകാശപ്പെടുന്നു എങ്കിൽ അവർ തെറ്റാണ്. ദൈവവചനം, അതെ, ദൈവാത്മപ്രേരിതമാണ്. സഭയേക്കാൾ വലുതാണ് ദൈവവചനം. ഇന്നത്തെ സഭയെ നയിക്കേണ്ടത് ദൈവവചനമാകുന്നു. ഞാൻ സഭ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അല്ല, നാം കാണുന്ന ഇന്നത്തെ ക്രിസ്തീയ സഭകൾ. അവരാണല്ലോ ഈ കുഴാമറിച്ചിലുകൾ ഉണ്ടാക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടരുള്ളതും ഞാൻ പറയാതിരിക്കുവാൻ തരമില്ല. അതെ, തങ്ങളുടെ തോന്നലുകളെല്ലാം ദൈവവചനമാകുന്നു എന്ന് ചിന്തിക്കുന്ന ഈ കൂട്ടർ ഈ കാലങ്ങളിൽ വളരെയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു പാമ്പിനെ സ്വപ്നം കാണും, അതിൽ തുടങ്ങി വ്യാഖ്യാനം. പിന്നെ എന്തെല്ലാം ഉപദേശം സ്ഥാപിക്കലാണെന്നറിയാമോ? അല്ലെങ്കിൽ ഒരു ആനയെ സ്വപ്നം കാണും, അല്ലെങ്കിൽ ഒരു മാലാഖയെ കാണുന്നു, ഒരു വെളിച്ചം കാണുന്നു, അതിൽ തുടങ്ങി പിന്നെ ദൈവവചനത്തിലേക്ക് പോകും. ചില ആളുകൾ ഏതെങ്കിലുമൊക്കെ ശബ്ദം കേട്ടെന്ന് അവർക്ക് തോന്നുന്നു, ഉടനെ അത് ഏതെങ്കിലും വാക്യവുമായി ബന്ധപ്പെടുത്തി പിന്നെ അതിൻ്റെ പുറകെ പോകുന്നു. ഇന്ന് അനേകം കൂട്ടായ്മകളിലും ദൈവവചനത്തെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയല്ല വേണ്ടുന്നത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവങ്ങളെ കാണുകയാണ് വേണ്ടത്. ഞാനത് വീണ്ടും പറയട്ടെ, നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയല്ല വേണ്ടുന്നത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവങ്ങളെ കാണുകയാണ് വേണ്ടത്. കൂട്ടായ്മകളിലും ആരാധനകളിലും ദൈവവചനത്തെ ഉണ്ടാക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടില്ല. ദൈവം തനിക്ക് പറയുവാനുള്ളത് ഇതിനോടകം നമുക്ക് തൻ്റെ വചനത്തിലൂടെ നൽകിക്കഴിഞ്ഞു. ഓരോ പ്രാവശ്യവും നാം ദൈവവചനം വായിക്കുമ്പോൾ അത് നമുക്ക് ആത്മീയ വർധന വരുത്തുന്നതായിത്തീരണം. അതുതന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്, അത് നമുക്ക് ആത്മീയ വർധന വരുത്തണം. പൗലോസ് പറഞ്ഞത് നമുക്ക് നോക്കാം. പൗലോസ് പറഞ്ഞു, ഉപദേശത്തിന് പ്രയോജനമുള്ളതാകുന്നു, അതായത് പഠിപ്പിക്കുവാൻ, പഠിപ്പിക്കുവാൻ നല്ലതാകുന്നുവെന്ന്. അതുകൊണ്ടത്രേ ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. ഒരു കൂട്ടർ ചിന്തിക്കുന്നത് ഈ പാർട്ടികൾക്ക് യാതൊരു പണിയുമില്ല, വെളുപ്പാം കാലത്ത് എഴുന്നേറ്റ് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞില്ലേ എന്താ കുഴപ്പം, എടാ ബൈബിൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ, ഞങ്ങളതങ്ങ് വായിച്ചോളാം. പല ഭവനങ്ങളിലും ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ട് എനിക്കറിയാം. എന്തിനപ്പോ ഈ ഉറക്കം കളഞ്ഞ് വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ വിളിച്ചു പറയുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? കാരണം ദൈവവചനം പറയുന്നു ഇത് പഠിപ്പിക്കുവാൻ നല്ലതാകുന്നുവെന്ന്. അടുത്തതായി ശാസനത്തിന് പ്രയോജനമുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ ബോധവൽക്കരിക്കുവാൻ നല്ലതാകുന്നുവെന്ന്. ബോധവൽക്കരിക്കുവാൻ ദൈവവചനം പഠിക്കുന്നതിനാൽ അത് നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ബോധം വരുത്തുന്നതാകണം. വാസ്തവത്തിൽ ദൈവവചനം താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവോ എന്ന് താങ്കൾക്ക് പരീക്ഷിക്കുവാൻ കഴിയുന്ന വിധം അതത്രേ. ശാസനത്തിന് മറ്റേതെങ്കിലും പുസ്തകം വായിക്കുന്നത് പോലെ താങ്കൾ ഈ പുസ്തകവും വായിച്ചെന്നാൽ ദൈവവചനം താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഇത് താങ്കൾക്ക് പാപബോധം വരുത്തുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഓരോ പ്രാവശ്യവും ദൈവവചനം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണിത്. ദൈവവചനത്തിൻ്റെ മറ്റൊരു പ്രവർത്തനമായി പറഞ്ഞിരിക്കുന്നത് ഗുണീകരണം. ഗുണീകരണം അതായത് താങ്കളുടെ ജീവിതത്തിൽ കാര്യങ്ങളെ ശരിയാക്കുക, തെറ്റിതിരുത്തുക. എത്ര വാസ്തവമാണ്! ദൈവവചനം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്കുവാൻ സാധിക്കും. ഒന്നാമതായി ഈ വചനം ഉപദേശത്തിന് അതായത് പഠിപ്പിക്കുവാൻ നല്ലതാകുന്നു. ഇത് ശാസനത്തിന് നല്ലതാകുന്നു, അതായത് ബോധവൽക്കരിക്കുവാൻ. മാത്രമല്ല ഗുണീകരണത്തിന് ഇത് നല്ലതാകുന്നു. ഒടുവിലായി പറയുന്നത് നീതിയിലെ അഭ്യാസത്തിന് എന്ന് പറഞ്ഞാൽ ശിക്ഷണത്തിൽ മുൻപോട്ട് പോകുവാൻ, അച്ചടക്കമുള്ള ക്രിസ്തീയ ജീവിതത്തിന്. ദൈവഹിതപ്രകാരം മാത്രം എല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അതത്രേ അച്ചടക്കമുള്ള ജീവിതം. ഒരു വിശ്വാസിയിൽ ദൈവവചനം ഏതെല്ലാം വിധത്തിലാകുന്നു ക്രിയ ചെയ്യുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു കാര്യം ഓർക്കണം. നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളാൽ നാം അച്ചടക്കമുള്ള ശിക്ഷണമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് പരാജയത്തിൽ മാത്രമാണ് കലാശിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നമുക്ക് അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ എല്ലാ രംഗത്തിലും അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവവചനം മാത്രമാണ്. ഇത്ര മഹത്തായ വചനത്തെ നാം അവഗണിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം സന്തോഷകരമാകാത്തതിൻ്റെ പ്രധാന കാരണം. അനേകർക്കും ക്രിസ്തീയ ജീവിതം ഒരു ഭാരമാണ്, യാതൊരു സംതൃപ്തിയുമില്ല. ദൈവവചനത്തെ അവഗണിച്ച് ആർക്കും ഒരു ദൈവപൈതനായി വളരുവാൻ സാധിക്കില്ല. നിങ്ങൾ മറ്റെന്തെല്ലാം വേണമെങ്കിൽ കൊണ്ടുവന്നോ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ ഒരു ദൈവവൈദ്യനായി വളരുവാൻ സാധിക്കില്ല. മുരടിച്ച അവസ്ഥയുണ്ടാകും, വരണ്ട അവസ്ഥയുണ്ടാകും, നാം തന്നെ മുഷിഞ്ഞുപോകും. ഇവിടെ നാം വായിക്കുന്നു തികഞ്ഞവൻ എന്ന്. തികഞ്ഞവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് താങ്കളും ഞാനും ചെയ്യുന്നതെല്ലാം തികച്ചും ശരി മാത്രമായിരിക്കും എന്നൊരു സ്ഥിതിയിൽ നാം എത്തിച്ചേരും എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, നാം പൂർണ്ണ പക്വത പ്രാപിക്കുമെന്നത്രേ. ഇന്ന് ശിശുക്കളായ അനേകം വിശ്വാസികളെ കാണാവുന്നതാണ്. എന്നാൽ ദൈവവചനത്തിലൂടെ നാം തികഞ്ഞവരാകും. അതെ, പൂർണ്ണ വളർച്ച എത്തിയ അവസ്ഥ. തുടർന്ന് നാം കാണുന്നത് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച്, അതായത് ദൈവവചനം സകല സൽപ്രവൃത്തിയും ചെയ്യുവാൻ താങ്കളെ ശക്തീകരിക്കുമെന്ന്. ചില ഞൊടുക്കുവേലകളിലൂടെ ക്രിസ്തീയ പക്വത പ്രാപിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഇന്നത്തെ തട്ടിപ്പുകാരെ കൊണ്ട് വാസ്തവത്തിൽ ഞാൻ മടുത്തു. ഒരാഴ്ചത്തെ ധ്യാനം കൊണ്ടോ 7 വെള്ളിയാഴ്ചത്തെ ഉപവാസം കൊണ്ടോ 21 ദിവസം ഒരുമിച്ച് ഉപവസിച്ചതുകൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല ക്രിസ്തീയ പക്വത. ഈ പറയുന്നിടത്തൊക്കെ ദൈവവചനത്തിന് പ്രാധാന്യം നൽകി പഠിപ്പിക്കുമെങ്കിൽ അത് സാരമില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പക്വതയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. ദൈവവചനമാണ് ഒരു ദൈവപൈതലിനെ ക്രിസ്തീയ പക്വതയിലേക്ക് നയിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ പക്വതയുള്ളവനാകുവാൻ, തികഞ്ഞവനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ വചനത്താൽ. അതെ, തിരുവെഴുത്തെല്ലാം ദൈവശ്വാസീയമായി നൽകിയിരിക്കുകയാണ്. തിരുവെഴുത്തെല്ലാം ദൈവാത്മ പ്രേരിതമാണ്. ഇവയെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണ്. 3-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നാം വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് തിമൊത്തിയോസിനോട് വളരെ വ്യക്തിപരമായിട്ടാണ് സംസാരിച്ചത്. ദൈവവചനം തിമൊത്തിയോസിനെ പഠിപ്പിച്ചു. ഇപ്പോൾ ഇനിയും അവൻ ദൈവവചനം പ്രസംഗിക്കേണ്ടതുണ്ട്. വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് നമ്മുടെ സമ്പാദ്യം ദൈവവചനമാകുന്നു. അത് നമ്മുടെ ആവശ്യത്തെ ശരിയാംവണ്ണം നിറവേറ്റുന്നതാണ് ദൈവവചനം. ഇന്ന് ആരാധനകളിൽ ഇതിന് സ്ഥാനമില്ല എന്നുള്ളത് എത്ര ദുഃഖകരമായൊരു സത്യമാകുന്നു. ദൈവവചനത്തിന് കുടുംബങ്ങളിൽ സ്ഥാനമില്ല. ദൈവവചനത്തിന് വ്യക്തിജീവിതങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല. കാരണം ദൈവവചനത്തിന് വ്യക്തിജീവിതങ്ങളിൽ സ്ഥാനമില്ല. ഇതിൻ്റെയൊക്കെ ഫലം നാം കാണുന്നത് തകർന്ന ബന്ധങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, പരാജയമടയുന്ന വ്യക്തിജീവിതങ്ങൾ, ചത്ത സഭകൾ. ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ നിലവാരത്തിൽ നിന്നും താഴെ വീണുകിടക്കുന്നതായ അവസ്ഥ. കാരണം ദൈവത്തിൻ്റെ നിലവാരം അറിയുവാൻ ദൈവവചനം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്? നിങ്ങളുടെ ജോലി രംഗത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ ദൈവവചനത്തിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ദൈവവചനം എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറുവാൻ ദൈവവചനത്തിന് സ്ഥാനം നൽകൂ. അത് ഉപദേശത്തിന് നല്ലതാണ്, ഗുണീകരണത്തിന് നല്ലതാണ്, നീതിയിലെ അഭ്യാസത്തിന് നല്ലതാണ്. അത് നിങ്ങളെയും ദൈവവചനം പഠിക്കുന്ന ഓരോ വ്യക്തികളെയും പക്വതയുള്ളവരാക്കും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും. ജീവസന്ദേശം പരിപാടി ക്രമമായി ശ്രദ്ധിക്കുന്ന ആയിരങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം ചെയ്യുന്ന കാര്യം ഇതത്രേ. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾക്ക് അത് തന്നെ സാക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടാകും. അങ്ങനെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തുവാൻ സാധിച്ചിട്ടുള്ളവർ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണമേ എന്ന് ഞങ്ങൾ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. ദൈവത്തിന് പറയുവാനുള്ളതെല്ലാം തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കാരണത്താൽ ഇത് മനുഷ്യ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ മതിയായതാണ്. ഈ വചനത്തെ അവഗണിച്ച ആർക്കും ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് ഞാൻ ഓർപ്പിച്ചു വരുന്നു. അതെ, നമ്മുടെ ജീവിതത്തെ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. വഷളത്വം നിറഞ്ഞതായ ഒരു തലമുറയിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെടും. നമുക്ക് ഈ ദൈവവചനത്തിന് പ്രാധാന്യം നൽകാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.